ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആര്യയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവൾ കാറിൽ നിന്ന് വേഗമിറങ്ങി അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ജാനി ഉള്ളിലെ പ്രണയം താങ്ങാൻ വയ്യാതെ പറയാൻ നിൽക്കവേ ആര്യ അവരുടെ അടുത്തേക്ക് വരുന്ന കണ്ട് ജാനി അകന്നു മാറി. ആര്യ കാശിയെ കെട്ടിപ്പിടിച്ചു.
എന്താ ആര്യ നിനക്ക്?
കാശി അവളോട് ചൂടായി. ജാനി കരഞ്ഞുകൊണ്ട് മഴയിലൂടെ ഓടി കാറിനരികിൽ നിൽക്കുന്ന ആദിയുടെ നെഞ്ചിലേക്ക് പോയി വീണു. മരവിപ്പ് മാത്രമായിരുന്നു അവൾക്ക് തുണയായി. എല്ലാവർക്കും ആര്യയുടെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്നു. പിറ്റേ ദിവസം ക്യാൻറ്റീനിലേക്ക് ചെല്ലുകയായിരുന്നു സ്ത്രീയും ആര്യയും. റസിയ ആവശ്യപ്പെട്ടപ്പോൾ റസിയക്ക് സാൻഡ്വിച്ച് മേടിച്ചു കൊടുക്കാൻ കാശി. അത് ജാനിക്ക് വേണ്ടിയായിരുന്നു. റസിയ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു. ജാനി ഇരിക്കുന്ന ടേബിളിനടുത്തേക്ക് ചെന്ന റസിയ അത് രണ്ടും ജാനിക്ക് കൊടുത്തു. റസിയക്ക് അവൻ സാൻഡ്വിച്ച് മേടിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആര്യയ്ക്ക് ദേഷ്യം വന്നു. സ്ത്രീ അപ്പോൾ വാൽക്കിൽ നിന്ന് കാശിടിക്കുകയായിരുന്നു. റസിയയ്ക്ക് ഒരു പണിയെടുക്കാൻ അവൾ തീരുമാനിച്ചു. സ്ത്രീയെയും കൂട്ടി അവളൊരു ടേബിളിലിരുന്നു. ശ്രീമോള്, എനിക്ക് ആ റസിയാനെ തീരെ പിടിക്കുന്നില്ല.
എന്ത്, റസിയോ? എവിടെ?
സ്ത്രീ ചുറ്റും നോക്കി. അവളെയും ജാനിയും കണ്ടപ്പോൾ എഴുന്നേറ്റ് പോകാൻ ഭാവിച്ചു.
നീ ഇത് എങ്ങോട്ടാണ്?
അവരുടെ അടുത്തേക്ക്, സ്ത്രീ പറഞ്ഞു.
നീ ഒരു മണ്ടിയാണ്. നീയാണ് അവൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇത്രയും വളവിച്ചു കൊടുക്കുന്നത്.
എന്ത് വളം? ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ?
എടി, എവിടുന്നോ കയറി വന്ന അലവരാതി പെണ്ണ്. അവളിപ്പോ നിങ്ങളുടെ വീട്ടിൽ സ്റ്റാറാണ്. നീയോ വെറും വേസ്റ്റ്.
ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളൊരു പാവാണ്. എന്റെ ഏട്ടനെയും ചേട്ടനെയും രക്ഷിച്ച കുട്ടിയാണ്.
ആ പിന്നെ നീ ഇങ്ങനെ താങ്ങി നടന്നോ? അവസാനം ചേട്ടന്മാരുടെ ചെല്ലക്കുട്ടിയായ നിന്റെ സ്ഥാനം അവള് കൊണ്ടുപോകും.
ചേച്ചി, എന്റെ ചേട്ടന്മാരെ പറയരുത്. അവർക്ക് ഞാനാണല്ല. അത് കഴിഞ്ഞ ആരുള്ളൂ. പിന്നെ റസിയയും എന്നെ പോലെ ചെല്ലക്കുട്ടിയായി കണ്ടെങ്കിൽ എന്താണ് തെറ്റ്? എനിക്കതിനൊരു കുഴപ്പമില്ല. അവൾ നല്ല കുട്ടിയാ.
സ്ത്രീയുടെ ചേട്ടന്മാരുള്ള വിശ്വാസവും സ്നേഹവും ആര്യക്കത്ര പിടിച്ചില്ല.
എന്നാലും അവളത് പുറത്തു കാണിക്കാതെ ചിരിയോടെയിരുന്നു.
അല്ല, നീ ഇവിടെ ഇരുന്നിട്ടും ആ റസിയാക്ക് നിന്റെ ഏട്ടൻ സാൻഡ്വിച്ച് മേടിച്ചു കൊടുത്തു. നിന്നേക്കാൾ അവളെയാണ് കാര്യം.
എന്റെ പൊന്നു ചേച്ചി, എന്റെ ചേട്ടന്റെ സ്നേഹം സാധിച്ചില്ലല്ല. അവൻ പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും എന്റെ ഏട്ടന്റെ ഉള്ളാക സ്നേഹമാണ്. എന്റെ ഏട്ടന്മാർ ഇത്രക്കും തരം താഴ്ത്തരുത്. എനിക്കത് ഇഷ്ടമല്ല.
ആര്യക്ക് പണിവാളിയതിൽ ദേഷ്യം വന്നു. കോളേജിൽ നിന്ന് ആര്യയുടെ കാറിലാണ് അവരെല്ലാവരും വീട്ടിലേക്ക് പോയത്.
വീട്ടിലെത്തിയതും അപ്പുവിനടുത്ത് മുറ്റത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ റസിയെ പോയി കെട്ടിപ്പിടിച്ചു. ലക്ഷ്മി അവളും പരസ്പരം ഉമ്മ നൽകി. അത് സ്ത്രീയുടെ ശീലമായിരുന്നു. പക്ഷേ സ്ത്രീ ഒരു ഭാവവ്യത്യാസമില്ലാതെ അവരെ ചിരിയോടെ നോക്കിയിരുന്നു. പക്ഷേ ആര്യവളെ കണ്ണു കാണിച്ച് കളിയാക്കി.
കണ്ടോ ശ്രീ, അമ്മയവളെ തട്ടിയെടുത്തു.
ആര്യമേലെ സ്ത്രീയുടെ ചെവിയിലോതി. സ്ത്രീ അവളുടെ വാക്കുകൾ അവഗണിച്ചു. രാത്രി ടി വി കാണുന്ന മഹിയുടെ അടുത്ത് പോയിരുന്ന സ്ത്രീ അവന്റെ മടിയിൽ കിടന്ന് ടി വി കാണുകയായിരുന്നു. ഏടത്തി ടീപ്പോയിൽ ചായ കൊടുന്ന് വെച്ചപ്പോൾ സ്ത്രീ എഴുന്നേറ്റിരുന്ന് ഏട്ടനെ തോളി ചാരിയിരുന്നു.
ഏട്ടാ, ഇമ്പം വേണം.
അവൾ ചായ ചൂണ്ടിക്കാണിച്ച് കൊഞ്ചി. അവൾക്ക് ചിപ്സ് വായിൽ വെച്ചുകൊടുത്ത് മഹി കപ്പിലുള്ള ചായ ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര്യ തൊട്ടടുത്ത സോഫയിൽ ഇരുന്നിരുന്നു. റസിയ അങ്ങോട്ട് വന്നപ്പോൾ മഹി അവളോട് ചായ കുടിക്കാൻ പറഞ്ഞു. അവളെടുത്ത ചായക്ക് ചൂടുള്ളതുകൊണ്ട് ശ്രീമോൾക്കുള്ള ചായ മഹി അവൾക്ക് കൊടുത്തു.
എന്റെ കുട്ടിക്ക് ഇപ്പോൾ തരാം കേട്ടോ.
തോളിൽ കിടന്ന് ചിപ്സ് കഴിക്കുന്ന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹി പറഞ്ഞു. സ്ത്രീ തലയാട്ടി പുഞ്ചിരിച്ചു. പക്ഷേ ആര്യ അപ്പോഴും അവളെ പുരികം പൊക്കി കളിയാക്കി. സ്ത്രീ അതും അവഗണിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സമാന സംഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യം സൂര്യയും റസിയോട് കൂടുതൽ സ്നേഹം കാണിക്കുകയായിരുന്നു സ്ത്രീക്ക് തോന്നാൻ തുടങ്ങി. ജോയോട് പറഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിച്ചു. എല്ലാം തോന്നിയതാവുമെന്ന് ജോ അവളോട് പറഞ്ഞു. ആര്യ കളിയാക്കുന്ന കാര്യം അവൾ ജോയോടും ആരോടും പറഞ്ഞില്ല. ആര്യ സ്ത്രീയെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും മറഞ്ഞിന്ന് കളിയാക്കും.
മോളെ,
അടുക്കളയിലേക്ക് ആദി വന്നു.
എന്താ ഏട്ടാ?
സ്ത്രീ അവന്റെ അടുത്തേക്ക് നടന്നു.
നിന്നെയല്ല, റസിമോളെ വായോ.
സങ്കട സഹിക്കവയ്യാതെ സ്ത്രീ കൂടെ പോയി.
നീ എങ്ങോട്ടാണ്? ഞങ്ങളൊരു പ്ലാനിലാണ്. നീ കുറച്ചു കഴിഞ്ഞ് വന്നാൽ മതി.
അവൻ ഗീതയും റസിയും കൂട്ടി അവിടുന്ന് പോയി. സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദി ദേഷ്യം കൊണ്ട് പറഞ്ഞൊന്നല്ലായിരുന്നു. പക്ഷേ റസിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല. അവൾ റൂമിലേക്ക് പോവാൻ നടന്നു.
ശ്രീമോളെ, റസിമോളെ എവിടെ?
കാശി അവൾ ചോദിച്ച് സ്ത്രീയുടെ അടുത്തേക്ക് വന്നു.
ആവോ, എനിക്കറിയില്ല.
സ്ത്രീ മുകളിലേക്ക് അറിഞ്ഞുകൊണ്ട് ഓടിപ്പോന്ന് കണ്ട ആര്യ ഹാളിൽ നിന്ന് മനസ്സിൽ ചിരിച്ചു.
ഇവൾക്ക് ഇത് എന്തു പറ്റി?
കാശി മനസ്സിൽ പറഞ്ഞു. സ്ത്രീ ബെഡിൽ കിടന്ന് കരയുകയായിരുന്നു. കാശി കരയിന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു.
ഓളെ, എന്തിനാ കരഞ്ഞ്?
അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു.
പൊയ്ക്കോ, എനിക്ക് ആരെയും കാണണ്ട. എന്റെ ഏട്ടന്മാർക്ക് പാവായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആരുമല്ലല്ലോ. പൊയ്ക്കോ, എനിക്ക് കാണണ്ട.
ആര് പറഞ്ഞു മോളെ? നീ തന്നെ അവരുടെ ചക്രകുട്ടിയല്ലേ?
കാശി വാത്സല്യത്തോടെ പറഞ്ഞു.
ഓഹോ, അപ്പൊ ഏട്ടന്റെയോ? ഏട്ടന്റെ ആരുമല്ലേ ഞാൻ?
അതല്ലേടി പറയുന്നത്, അവരുടെ ചക്രകുട്ടി. എന്റെ ചുന്തിരിമോള്, വായു, ഏട്ടൻ നല്ല മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ട്.
എനിക്കൊന്നും വേണ്ട, പൊക്കോ, എനിക്ക് കാണണ്ട.
അവളവനെ തള്ളി.
നിനക്ക് എന്താ മോളെ പറ്റിയേ? ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട.
ഒന്ന് താഴ്ന്നു വന്നപ്പോ തലമേ കയറുന്നോ? എവിടുന്ന് പഠിച്ച ഈ വാശി? എനിക്ക് ആരെയും കാണണ്ട, പൊക്കോ.
അവൾ ചെവി പൊത്തി.
ഇന്നവിടെ കിടന്നോ?
കാശി ദേഷ്യത്തോടെ മുറിക്ക് പുറത്തേക്ക് പോയി. ശ്രീ ബെഡിൽ കിടന്ന് കരയുകയായിരുന്നു. അവൻ പോയതും ആര്യ റൂമിലേക്ക് വന്നു.
എന്റെ ശ്രീമോള്, നീ ഈ കരച്ചിലൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇപ്പൊ അവളുടെ ആൾക്കാരാണ്. അവളാണിപ്പോ നിന്റെ ചേട്ടന്മാരുടെ പുന്നാരെ കുട്ടി.
ആര്യ എരിവ് കയറ്റി. ശ്രീ പൊട്ടിക്കരയുകയായിരുന്നു. അത് കണ്ട് ആര്യ സന്തോഷിച്ചു.
എടി റസിയെ, നിന്നെയും ജാനിയും ഞാനിവിടുന്ന് ഓടിക്കും. ഈ ശ്രീമോളാണ് എന്റെ തുറുപ്പ് ചീട്ട്. ഇവളെ തെറ്റിദ്ധരിപ്പിച്ച് റസിയെ ആദ്യം ഓടിക്കണം, പിന്നെ ജാനിയെ, പിന്നെ കാശിയെ കെട്ടി കിട്ടുന്ന പണം കൊണ്ട് മുങ്ങി പാരീസിൽ പോയി രാഗേഷിന്റെ കൂടെയുള്ള അടിച്ചു പൊളിച്ചുള്ള ജീവിതം. അവൾ മനസ്സിൽ കുളിരോടെ പറഞ്ഞു. ശ്രീ ആ സമ്പത്തിനുശേഷം വാശിയും ദേഷ്യമുള്ളവളായി മാറിയിരുന്നു. ജോ വിളിച്ചാലും അവൾ ഫോണെടുക്കാതെയായി. അവളുടെ ഈ മാറ്റം കണ്ട് വീട്ടുകാരെ വിഷമിപ്പിക്കില്ലേ എന്നവൻ പറയുന്നുകൊണ്ടാണ് അവന്റെ കോളും അവൾ അവോയ്ഡ് ചെയ്യുന്നത്. അമ്മ വാത്സല്യത്തോട് അരികിൽ വന്നിരിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. തന്റെ കുഞ്ഞിന്റെ മാറ്റം കണ്ട് ലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞു. അപ്പോഴാണ് റസിയും ആര്യയും അങ്ങോട്ട് വന്നത്. റസി അവളെ പുറത്തേക്ക് നടക്കാൻ വിളിച്ചു. സ്ത്രീ അവളോട് പൊട്ടിത്തെറിച്ചു. റസിയെ കരയാൻ ഭാഗത്തിലായപ്പോൾ അവളുമായി ലക്ഷ്മി പുറത്തേക്ക് പോയി. അവർ പോകുന്നത് നോക്കി ആര്യ വീണ്ടും അവൾക്ക് എരിവ് കയറ്റി കൊടുത്തു. കളിയോടെ നിൽക്കുന്ന ശ്രീമോളെ കണ്ട് ആര്യ പിന്നിൽ നിന്ന് പുച്ഛിച്ചു. ജാനിക കോളേജിലെ തണൽമരച്ചുവട്ടിൽ നിന്ന് ഗ്രൗണ്ടിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാശിനാഥന് അവൻ അറിയാതെ ക്യാമറയിലേക്ക് പകർത്തുകയാണ്. സിദ്ധു പുറകിലൂടെ വന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി. ജാനിക ഞെട്ടലോടെ തിരിഞ്ഞു.
സിദ്ധു ഏട്ടാ, കഷ്ടമുണ്ട് കേട്ടോ, ആ കിളി ഇപ്പൊ പോയില്ലേ?
അവൾ കള്ളം പറഞ്ഞു.
കിളിയോ? അത് ദോ ആ ചെറിയ മരത്തിൽ കൊമ്പിൽ ഒരു കിളി ഉണ്ടായിരുന്നു, അതെയാണ് ഫോട്ടോ എടുത്തിരുന്നത്. ഈ സിദ്ധുവട്ട എല്ലാം കൊളാക്കി.
അയ്യോടാ, സോറി, നമുക്ക് വേറെ കിളിയെ നോക്കാം.
പോ, ഞാൻ മിണ്ടൂല.
അവൾ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. കാശിയും അവൾ മാത്രമുള്ള ഏകാന്ത പ്രണയത്തിൽ സിദ്ധു എന്ന ദേഷ്യവും അവൾക്കുണ്ടായിരുന്നു.
ജാനി, സോറി, മിണ്ടടു.
ഏയ്, ഒരു തമാശ ഒപ്പിച്ചതിന് താനിങ്ങനെ പിണങ്ങിയാലോ?
അവൻ ഓടിപ്പോയി അവളുടെ മുമ്പിലേക്ക് ആയിരുന്നു നിന്ന് വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു.
മിണ്ടിയില്ലെങ്കിൽ?
ജാനി കൃത്രിമ ഗൗരവത്തോട് ചോദിച്ചു.
പൊന്നു മോളെ,
മിണ്ട്, നിന്നോട് മിണ്ടാതിരിക്കാൻ എനിക്ക് വയ്യടോ.
അവൻ മുട്ടൂത്തിരുന്നുകൊണ്ട് പറഞ്ഞു.
അയ്യേ, എഴുന്നേൽക്ക് സിദ്ധുവേട്ടാ.
അവൾ കൈപ്പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ അവളോട് കണ്ണിറുക്കി.
ഇതെന്താ ഇവിടെ പ്രപ്പോസൽ സീനൊക്കെ നടക്കുന്നുണ്ടല്ലോ?
തേജസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നേരം മരച്ചൂട്ടി നിൽക്കുന്ന അവരോട് ചോദിച്ചു.
സ്വന്തം കാര്യം നോക്കി പോയാൽ പോലെ തേജസ്, ഞങ്ങളുടെ കാര്യം നോക്കാൻ വരണോ?
സിദ്ധു പറഞ്ഞു കേട്ട് തേജ് ചിരിച്ചു.
ഞാനൊരു ജോക്ക് അടിച്ചാണ് എന്റെ സിദ്ധാർത്ഥ സാറെ. നിന്റെ ജോക്കെല്ലാം അവന്റെ അടുത്ത് മതി, എന്നോട് വെറുതെ ഉടക്കാൻ വരണ്ട.
ഞാൻ ജാനിയോടാണ് ചോദിച്ചത്, നിങ്ങളാണ് എടി കയറി വന്നത്.
തേജും വിട്ടെടുത്തില്ല.
ഏടാ പോടാന്നൊക്കെ വീട്ടിലുള്ളവർ വിളിച്ചാൽ മതി, തേജസിനോട് കളിച്ചാലേ നീ വിവരം അറിയും.
സിദ്ധുവേട്ട വേണ്ട, തേജസ് നീ പോയെ, രണ്ടാളും വഴക്കൂടല്ലേ.
ജാനി തേജസിനെ കൈപ്പിടിച്ച് അകത്തി മാറ്റി. അവൻ ഗ്രൗണ്ടിലേക്ക് പോയി.
സിദ്ധുവേട്ട എന്തിനാ വെറുതെ ചൂടാവാൻ പോയെ?
പിന്നെ അവന്റെ കളിയാക്കൽ നീയും കേട്ടതല്ലേ?
അവനൊരു തമാശ പറഞ്ഞതാണ്.
അവന്റെ ഒരു തമാശ?
സിദ്ധു ജാനിയുടെ കയ്യിലുള്ള ക്യാമറ വാങ്ങി. എന്നിട്ട് ജാനിയുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി.
ദുഷ്ട, എന്റെ ഫോട്ടോ എടുക്കുമ്പോൾ പറയണ്ടേ, ഞാൻ വായും പൊളിച്ചാണ് നിന്നത്. ഒരു മിനിറ്റ്.
അവളൊരു മരത്തിനടിയിലേക്ക് പോയി. അതിന് മേൽ ചാരി നിന്ന് കൈകൾ ജീൻസിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നെ ഫോട്ടോക്ക് പോസ് ചെയ്തു. സിദ്ധു ക്ലിക്ക് ചെയ്തു. എടുത്ത ഫോട്ടോസ് എല്ലാം ജാനി വന്ന് നോക്കി.
എല്ലാം നന്നായിട്ടുണ്ട് സിദ്ധുവേട്ടാ.
അത് പിന്നെ എന്റെ ജാനി സുന്ദരിയല്ലേ?
മോനെ, ആക്കല്ലേ.
ഏയ്, താൻ സുന്ദരിയാണ്. കണ്ട, തന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും.
ആർക്ക്?
നിന്നെ കെട്ടാൻ പോകുന്നത് ആരോ അവൻ.
എന്നെയോ? ഞാനതിന് വിവാഹം കഴിക്കുന്നില്ലല്ലോ.
അതെന്താ ജാനി?
ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. ഇനി എന്തെങ്കിലും കഴിക്കണം തോന്നിയാ?
തോന്നിയാ?
എന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്നതിനെ എന്റെ അമ്മ കണ്ടെത്തി തരണം.
അമ്മയോ?
ഭാഗ്യമയോ? നിനക്ക് വട്ടായോ?
എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് സ്വപ്നത്തിൽ. അയാളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ.
ആരാണത്?
മുഖം വ്യക്തമല്ല. എന്തെങ്കിലും വരുമായിരിക്കും അല്ലേ ഈ കാന്താരിയെ കൊണ്ടുപോവാൻ, അങ്ങനെ ആരെങ്കിലും?
അവൾ കാശിയെ നോക്കി. പിന്നെ സിദ്ധു കണ്ടുപിടിച്ചാലോ എന്ന് കരുതി കാശിയിൽ നിന്ന് മിഴികൾ പിൻവലിച്ചു.
ജാനിക സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഫോണിൽ കളിക്കുകയാണ്.
നല്ല ആളോടാ ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നു.
അവൾ മുഖം കൂർപ്പിച്ചു.
ഞാൻ ശ്രദ്ധിച്ചിടും, വരൂ എന്തെങ്കിലും അങ്ങനെ ഒരാൾ. വരട്ടെ, നിന്നെ കൊണ്ടുപോവാൻ.
അവൻ ഫോണിൽ നിന്ന് മുഖയർത്തിക്കൊണ്ട് പറഞ്ഞു. ജാനിക ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു.
ജാനിക, അമ്മ പറഞ്ഞയാളെ കാണാനാണോ? നീ ഇവിടെ കുറച്ചാളെ ഇല്ലാതിരുന്നേ?
സിദ്ധുവിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് നിന്നു.
പറയടോ, താൻ എന്തിനാ ആരോടും പറയാതെ ഇവിടുന്ന് ഒരിക്കൽ പോയത്?
അവൻ ഓരോ ചൂട് വെച്ച് അടുത്തേക്ക് വരുന്നതും അവൾക്ക് കൈകൾ വിറക്കാൻ തുടങ്ങി.
ഏയ്, ഞാൻ വെറുതെ എനിക്ക് ഇവിടെ നിന്ന് മാറിയിരിക്കാൻ തോന്നി, അത്ര തന്നെ. അവൾ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ കാണാതെ മിഴികൾ തുടച്ചു. ഗ്രൗണ്ടിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാശിയെ നോക്കി.
ജാനി, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം, വിശക്കുന്നു.
ഞാനില്ല സിദ്ധുവേട്ടാ, അവൾ പുള്ളിലിരുന്നുകൊണ്ട് പറഞ്ഞു.
റസിയുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം നീ ആകെ മാറി. ഇല്ലെങ്കിൽ എപ്പോഴും സിദ്ധുവേട്ടാ സിദ്ധുവേട്ടാ എന്ന് വിളിച്ച് നടക്കുന്നയാളാ. ഇപ്പോ എന്നോട് മിണ്ടുന്ന പോലും കുറവാണ്.
സിദ്ധു അവൾ കരുതിയിരുന്നു.
എന്താ സിദ്ധുവേട്ടാ ഇത്, ഞാൻ മാറിയിട്ടൊന്നുമില്ല.
ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ചു.
ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറ ജാനി.
എന്താ?
ശരിക്കും നീ എന്തിനാണ് എന്റെ സൗഹൃദം തേടി വന്ന്? നിന്റെ കാശിയേട്ടനെ എന്തിനാണ് നീ ഉപേക്ഷിച്ചത്?
അവന്റെ ചോദ്യങ്ങൾ കേട്ട് ജാനിക പകപ്പോടിയിരുന്നു.
ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് സിദ്ധുവേട്ടാ, അവൾ അരിശത്തോടെ പറഞ്ഞു.
ഹേയ്, ഞാൻ വെറുതെ ചോദിച്ച, ഞാൻ പോവാണ്, ഞാൻ ഇവിടെ ഇരുന്നു.
അവൻ പോകുന്നു നോക്കി അവളിരുന്നു. അവൻ ചോദിച്ച ചോദ്യങ്ങൾ അവളിൽ വല്ലാതെ പൊള്ളലേൽപ്പിച്ചു. ജാനി ഫോണിൽ വാട്സാപ്പിൽ വന്ന മെസ്സേജുകൾ നോക്കിയിരുന്നു. കാശിനാഥൻ സിഗരറ്റ് വലിച്ചേക്കുന്ന കണ്ട് തേജസ് ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് അവൻ്റെ അടുത്തേക്ക് നിന്നു. കാശിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വലിച്ച് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചു. കാശിനാഥൻ അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ച് കൈ ചുരുട്ടി അവൻ അടിക്കാൻ ശ്രമിക്കവേ നിഷ്കളങ്കമായ അവന്റെ പുഞ്ചിരി കണ്ട് കാശി കൈ താഴ്ത്തി.
എന്നെ നല്ല വഴിക്ക് നടത്താൻ നീ എന്റെ അമ്മക്ക് വാക്കുകൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. നടപ്പില്ല മോനെ, ഞാൻ കുടിക്കും വലിക്കും, അതിനെനിക്ക് ഒരുത്തന്നെയും സമ്മതം വേണ്ട.
എന്നാൽ തേജസ് അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് ചുറ്റിപ്പിടിച്ചു.
എന്നെ വിടുക.
ഇല്ല, അട്ടൊട്ടിയ പോലെ അവൻ കാശിയെ ചുറ്റിപ്പിടിച്ചു വരുന്ന കണ്ട് തണൽമര ചൂട്ടിലിരിക്കുന്ന ജാനി ചിരിച്ചു.
എന്താടി ഇത്ര ചിരിക്കാൻ?
അവളുടെ മുമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ കാശി ദേഷ്യത്തോട് ചോദിച്ചു.
ഞാൻ ചിരിച്ചാൽ തനിക്കെന്താ? എന്റെ വാഗുണ്ടല്ലേ ഞാൻ ചിരിച്ചേ.
അതിനെ എന്നെ നോക്കി ചിരിച്ചെന്തിനാടി?
ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ചിരിക്കും, ഹാ ഹാ ഹി ഹി. താൻ എന്തോ ചെയ്യും?
കാശി ഒന്നും മിണ്ടാ പോകുന്ന കണ്ട് അവൾ ചിരിച്ചു. തേജസ് അവന്റെ പുറകെ ഓടി. തിരിഞ്ഞ് നടന്നു പോകുന്ന അവനെ തന്നെ നോക്കി കയ്യിൽ മുത്തി അവൾ പ്ലെയിൻ കിസ് നൽകി. ആര്യ റസിയോടുള്ള സ്ത്രീയുടെ വിരോധം മുതലെടുക്കാൻ തുടങ്ങി. കാശിനാഥനും ജാനിക്കും റസിയക്കും സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൊള്ളുന്ന വാക്കുകൾ ഏൽപ്പിക്കുകയായിരുന്നു അവളുടെ മെയിൻ പണി. കാശി വേദനിച്ചാൽ ജാനി വേദനിക്കും, അവർ രണ്ടാളും വേദനിച്ചാൽ റസിയും വേദനിക്കും. ഇതൊരു സ്ഥിരം പതിവായി. ആര്യ സന്തോഷം കൊണ്ട് മതിമറന്ന് നടക്കുകയാണിപ്പോൾ. ശ്രീമോളി ഈ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ലക്ഷ്മിയോട് അവൾ കയർത്ത് സംസാരിക്കുന്നത് കണ്ട് കാശി അവളോട് ചൂടായി. അതോടെ കാശിയോട് അവൾ അധികം സംസാരിക്കാതെയായി. അവളുടെ ഈ മാറ്റം കാശിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ജോ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവൾ മാറിയില്ല. ആര്യാണ് ഇതിന് പിന്നിലെന്ന് അവൾ ആരോടും പറഞ്ഞില്ല. റസിയെ ശ്രീമോൾ ക്യാനിൽ വെച്ച് വഴക്ക് പറഞ്ഞ് ചോദിക്കാൻ ചെന്നതായിരുന്നു ജാനി.
ശ്രീമോളെ!
ജാനി ശ്രീയുടെ ക്ലാസ് റൂമിന്റെ ഡോറിനടുത്ത് വന്ന് ബെഞ്ചിലിരിക്കുന്ന അവൾ വിളിച്ചു. ശ്രീ ജാനിന്റെ അടുത്തേക്ക് എന്നു.
എന്തോ ചേച്ചി?
ശ്രീ ഗൗരവത്തോട് ചോദിച്ചു. മോളെ, നീ ഇന്ന് റസിയോട് ക്യാനിൽ വെച്ച് ചൂടായോ?
ഇല്ല.
കള്ളം പറയരുത്.
ഓഹോ, ചേച്ചിക്കിപ്പോ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം അവളോടാണല്ലേ. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചു കഴിച്ചോളാം. അവളെ എനിക്ക് ഐസ്ക്രീം തന്നപ്പോ ഞാൻ മേടിച്ചില്ല. എന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു, അത്ര തന്നെ. എനിക്ക് ഇഷ്ടമല്ല അവളെ.
മോളെ, അവളൊരു പാവല്ലേ.
പാവം? ചേച്ചിപ്പൊന്നും എന്നോട് പറയില്ല. എന്നിപ്പോ ആർക്കും വേണ്ട, അവൾ മതി എല്ലാവർക്കും.
ശ്രീ, എന്താ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ.
ശ്രീ പുച്ഛിച്ചു. എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട.
അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ജാനി എന്ത് ചെയ്യണമെന്നറിയാതെ കരീനയുടെ കൂടെ ക്ലാസ്സിലേക്ക് പോയി. ഉച്ചക്കവർ പെരുമരത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ജോയും തേജും കാശിയും ജിപ്സിലിരിക്കുന്നത് കണ്ടത്. ജാനിയും കരീനയും അവരുടെ അടുത്തേക്ക് ചെന്നു.
ഫുഡ് കഴിച്ചോടി?
ജോ കരീനയോട് ചോദിച്ചു.
കഴിച്ചു ചേ, ഇച്ചായും കഴിച്ചോ?
ഇല്ല. നിന്റെ നാത്തുവിനോട്?
അവൻ കരീനയുടെ കാതിൽ മെല്ലെ ചോദിച്ചു.
ചൂടിലായി ചായ, എന്തുണ്ടായി? അവൾ എല്ലാവരും ദേഷ്യത്തിലാണിപ്പോ.
കരീന അവന്റെ കാതിൽ തിരിച്ചു പറഞ്ഞു.
എന്താണ് ആങ്ങളെയും പെങ്ങളും ഒരു സ്വകാര്യം?
തേജസ് പറഞ്ഞു കേട്ട് ക്യാപ്പ് മുഖത്ത് വെച്ച് കിടക്കുന്ന കാശി തലപൊക്കി നോക്കിയപ്പോൾ നേരെ കണ്ടത് ജാനിയായിരുന്നു.
ഓ, ഇതിനിങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ടോ?
ഇയാൾ എന്നോട് മിണ്ടണ്ട.
ജാനി തേജസിന്റെ ചെവിട്ടിൽ നിന്ന് ഹെഡ്സെറ്റ് എടുത്ത് അവളുടെ ചെവിട്ടിൽ വെച്ചു.
തേജസ് വേറെ പാട്ട് വെക്ക്, ഇത് കൊള്ളില്ല. ഈ ചൂടന്മാരുടെ പാട്ടില്ലേ?
ജാനി കാശി ഒന്നാക്കി പറഞ്ഞു.
സൗഹൃദത്തിൽ തേച്ചവരുടെ പാട്ടുണ്ണി വെച്ചുകൊടുക്ക് തേജസ്.
കാശി ജോയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു.
താ പോടാ കാലനാഥ.
കരീന, ശ്രീമോളെ കണ്ടോ?
കാശി ജാനിയുടെ മറുപടി അവഗണിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു.
ഇന്റർവെല്ലിന് കണ്ടിരുന്നു.
നീയൊന്ന് അവൾ പോയി വിളിക്കോ, വീട്ടിൽ വെച്ച് കണ്ടാ മിണ്ടില്ല. കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കലും ഗ്യാരേജിൽ പോകുന്നതുകൊണ്ടും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൾ ഉറങ്ങും. എന്തിനും ഏതിനും ദേഷ്യമാണ് മോള്. നേരാവണ്ണം ഫുഡും കഴിക്കുന്നില്ല. അമ്മയാകെ ടെൻഷൻ അടിച്ച് ഒരു വകയായിട്ടുണ്ട്. ഞങ്ങളോട് ആരോടും മിണ്ടുന്നില്ല. മനുഷ്യനൊരു സമാധാനമില്ല. ഒന്ന് വിളിച്ചുകൊണ്ടിരുങ്ങോട്.
കാശി പറഞ്ഞതനുസരിച്ച് കരീന അവളെ വിളിച്ചുകൊണ്ട് വന്നു.
ശ്രീമോളെ, എന്താ നിന്റെ പ്രോബ്ലം?
കാശി ജീപ്സിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവളോട് ചോദിച്ചു.
ഓഹോ, ഇതിനാണോ ഇങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നേ?
ഞാൻ ചോദിച്ചതിന് ഉത്തരം പറമോളെ.
കാശിയോടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു.
എനിക്ക് കാണേണ്ട ഏട്ടനെ, പൊക്കോ എന്റെ മുമ്പിന്ന്.
എടുത്തടിച്ച പോലെയുള്ള അവളുടെ മറുപടി കേട്ട് കാശിയുടെ ഉള്ളൊന്ന് നൊന്തു. കാശിയുടെ വേദന നിറഞ്ഞ മുഖം കണ്ട് ജോ അരിശം വന്ന് ജിപ്സിയിൽ നിന്നിറങ്ങി. ശ്രീ ജോയുടെ മുഖം കണ്ട് പേടിച്ചു നിന്നു. അവൾ പേടിയോടെ തലയാഴ്ത്തി. കാശി ഒന്നും മിണ്ടാതെ അവരുടെ ഇടയിൽ നിന്ന് പോകുന്ന കണ്ട് മരച്ചൂട്ടിൽ മറിഞ്ഞു നിൽക്കുന്ന ആര്യ ചിരിയോടെ നിന്നു.
അയ്യോ, അങ്ങനെ കാശിനാഥനും പണികിട്ടി. ഇനി അവന്റെ പ്രാക്ടീസ് ചെയ്യിക്കലൊക്കെ ഗോവിന്ദ.
പെണ്ണെ വിചാരിച്ച പോലെയല്ല, എല്ലാരെയും നല്ലോണം നോവിക്കുന്നുണ്ട്.
എന്താ ശ്രീമോള് നിനക്ക് പറ്റിയേ?
തേജസ് അവളോട് ചോദിച്ചു.
ദേ, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. വല്ലാതെ ഉപദേശിക്കുമെന്ന വാട്സാപ്പ് ഗ്രൂപ്പും പ്ലാനും ഇല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും.
അവൾ ദേഷ്യപ്പെട്ടു. ജോ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു. ജാനി നോക്കുമ്പോൾ അവളൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കുകയാണ്. ശ്രീ അവിടുന്ന് വേഗം നടന്നുപോയി.
ജോ അവളുടെ ക്ലാസ്സിൽ പോയപ്പോൾ അവൾ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയെന്ന് പറഞ്ഞു.
അവൻ ഫോൺ വിളിച്ചിട്ടും അവൾ എടുത്തില്ല. അവൻ വേഗം നാദേശ്വരത്തേക്ക് പോയി. സ്ത്രീ വീട്ടിൽ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ജോലിക്കാരി വാതിൽ തുറന്നുകൊടുത്തപ്പോൾ അമ്മയും അച്ഛനും കോവിലത്തേക്ക് പോയെന്ന് അവർ പറഞ്ഞു. അവൾ വേഗം റൂമിലേക്ക് പോയി. കുറേ നേരം റൂമിലിരുന്നപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൾ ഫാനിൽ അമ്മയുടെ സാരി കെട്ടിത്തൂങ്ങി ചാവാനൊരുങ്ങി സ്റ്റൂളിൽ കയറി നിന്നു. അമ്മയുടെ സാരി പിടിച്ച് അവൾ കുറേ കരഞ്ഞു. കാശിയോട് പറഞ്ഞത് കൂടിപ്പോയെന്ന് അവൾക്കും തോന്നിയിരുന്നു. അവൾക്കൊന്നും സഹിക്കാനുള്ള കരുത്തില്ലായിരുന്നു. അവൾ സാരിയിൽ മുറുകെ പിടിച്ചു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.